എഫേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 20, എഫേസ്യ ലേഖനം 3:20 ഇരുപതാം വാക്യം. Now to him who is able to do far more abundantly beyond all that we ask or think, according to the power that works within us. പ്രാർത്ഥനയെക്കുറിച്ച് നാം കേട്ടുകൊണ്ടിരുന്നേ. പ്രാർത്ഥനയുടെ മറുപടി എങ്ങനെയാണെന്ന് നാം വായിക്കുക. ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ. അപ്പോൾ പ്രാർത്ഥനയുടെ മറുപടി നാം ചോദിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടാണ് വരുന്നത്, നാം ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട്. ദൈവത്തെക്കുറിച്ച് നമുക്ക് ഒത്തിരി തെറ്റിദ്ധാരണകളുള്ളവരാ നമ്മൾ. ഒത്തിരി തെറ്റിദ്ധാരണയുണ്ട്. ദൈവം 100 ചോദിച്ചാൽ ദൈവം 10 തരുള്ളൂ, പെൻഡിങ് ഇടും ബാക്കി. പക്ഷെ അങ്ങനെയല്ല, വചനം പറയുകയാണ് ചോദിക്കുന്നതിനേക്കാളും അപ്പുറം. അടുത്തത് പറയാണ് ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറം. നമ്മിൽ പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനായ ദൈവം, അതാ ദൈവം. പക്ഷെ എന്താ ചോദിക്കേണ്ടത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താ ചോദിക്കണ്ടേ? പൗലോസ് ഒരു നീണ്ട പ്രാർത്ഥനയുടെ അവസാനമാണ് ഈ വാക്യം പറയുന്നത്. എഫേസ്യ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പൗലോസ്. ആദ്യത്തെ പ്രാർത്ഥന 1:17 നമ്മൾ കാണുന്നുണ്ട്, 17 മുതൽ. വീണ്ടും 3 വരുമ്പോ എന്ന് പറഞ്ഞ ലേഖനത്തിന്റെ ഇടയ്ക്ക് മനുഷ്യൻ പ്രാർത്ഥിക്കുക. കാരണം പൗലോസിന് ഒരു കാര്യം അറിയാം, അദ്ദേഹം കൃപയുടെ അപ്പോസ്തോലൻ എന്നറിയപ്പെട്ടത്. കൃപയുടെ അപ്പോസ്തോലനായ പൗലോസ്, അപ്പോസ്തോൽ ഓഫ് ഗ്രേസ്. എന്താ കൃപയുടെ അപ്പോസ്തോലൻ എന്നറിയപ്പെടുന്നത്? പൗലോസിന്റെ ലേഖനങ്ങളിൽ മുഴുവൻ കൃപ നിറഞ്ഞു നിൽക്കുകയാ. എന്താ കൃപയെന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതിന് പറഞ്ഞ പേരാണ് ദൈവത്തിന്റെ കൃപ. കാരണം ലേഖനം എഴുതുമ്പോഴും പൗലോസിനറിയാം താൻ ബലഹീനനാ. അതുകൊണ്ട് പൗലോസ് ഇടയ്ക്ക് ലേഖനം നിർത്തിയിട്ട് പറയുക, ദൈവമേ എന്റെ ബലഹീനത എന്താണെന്ന് അവിടത്തേക്ക് അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്റെ ബലഹീനത മാത്രമല്ല, ഈ ഞാൻ ലേഖനം എഴുതുന്ന എഫേസ്യ സഭ അവരും ബലഹീനരാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാം ബലഹീനരായതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുകയാണ്, ശക്തനായ കർത്താവിന്റെ മുഖത്തേക്ക്. അതിന് പറയുന്ന പേരാ പ്രാർത്ഥന. ബലഹീനൻ ബലവാനായ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നതിന് പറയുന്ന പേരാ പ്രാർത്ഥന. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ വളരെ മനോഹരമായിട്ട് എഴുതി വെച്ചു, ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ പക്കലേക്കും ദാസിമാരുടെ കണ്ണ് യജമാനത്തിയുടെ പക്കലേക്കും എന്ന പോലെ ദൈവമേ ഞങ്ങളുടെ കണ്ണുകൾ നിന്നെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനായി പ്രാർത്ഥന എന്ന് പറയുന്നേ. ബലഹീനൻ, കഴിവില്ലാത്തവൻ, തന്റെ കഴിവുകേട് തിരിച്ചറിയുന്നവൻ, തന്നെ കൊണ്ടൊന്നും സാധ്യമല്ല എന്നറിയുന്നവൻ, അവനവന്റെ പരാജയങ്ങളുടെ നടുവില്, വീഴ്ചകളുടെ നടുവില്, സ്വയം അറ്റംപ്റ്റ് ചെയ്ത് പരാജയപ്പെട്ടതിന്റെ നടുവില് അവൻ അവസാനം മനസ്സിലായി, എന്നെ കൊണ്ടൊന്നിനും കഴിയത്തില്ല. അവിടെ കൊണ്ട് നിർത്തിയില്ല അവന്റെ കണ്ണുകൾ. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എന്റെ സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. സ്വരങ്ങൾ ഇതാ. ഇനിയും കർത്താവ് വീണ്ടും എപ്പോഴും കർത്താവ് സംസാരിക്കുന്നെങ്കിൽ നിങ്ങൾ ഏശയ്യാ 40 എടുത്തോ, ഐസയ്യാ 40. അതിന്റെ 25 വാക്യം, ഐസയ്യാ 40. ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും? ഞാൻ ആരോട് തുല്യനാകുമെന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. വേഴ്സ് 26, നിങ്ങൾ കണ്ണ് മേലോട്ടുയർത്തി നോക്കുവീൻ, ഇവയെ സൃഷ്ടിച്ചത് ആര്? അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെല്ലാം പേര് ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അവന്റെ വീര്യ മഹാത്മ്യ നിമിത്തവും അവന്റെ ശക്തിയുടെ ആധിക്യ നിമിത്തവും അവയിലൊന്നും കുറഞ്ഞു കാണത്തില്ല. കർത്താവ് പറയുക, നിങ്ങൾ ആരോട് എന്നെ കമ്പയർ ചെയ്യുന്നേ? കാരണം ഇസ്രായേലിന് ഒരു കുഴപ്പമുണ്ട്, എന്നറിയോ, ഇടയ്ക്കിടയ്ക്ക് ഒരു പിന്മാറ്റം. എന്താ പിന്മാറ്റം? വിഗ്രഹങ്ങളുടെ പിന്നാലെ പോവും. ഇസ്രായേലിന്റെ ഒരു 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 പ്രശ്ന, ഇടയ്ക്കിടയ്ക്ക് സത്യദൈവത്തിൽ നിന്ന് മാറി വിഗ്രഹങ്ങളിലേക്ക് തിരിയുന്നു. അവരോട് കർത്താവ് പറയാണ്, കണ്ണുയർത്തി നോക്കുക മുകളിലോട്ട്, ഇവയെല്ലാം കൃത്യമായിട്ട് ഇത് പുറപ്പെടുവിക്കുന്നത് ആരാണ്? കൃത്യമായിട്ട് ഇത് ചലിക്കുന്നത്, ഇത് പ്രവർത്തിച്ചത് ഇത് ആരാണ്? ഇതിന്റെ പിന്നിലുള്ള സൃഷ്ടാവ്, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഇവയെല്ലാം അത് അതിന്റെ പാതയിൽ കൃത്യമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുക. കർത്താവ് പറയാ, നിങ്ങൾ കണ്ണുയർത്തി ഒന്ന് മുകളിലോട്ട് നോക്ക്. എന്നിട്ട് അവിടെ കൊണ്ട് തീർന്നില്ല, താഴേക്ക് 28-ാം വാക്യം, ഇവരുടെ കംപ്ലൈന്റ് ആണ്. 27-ാം വാക്യം ഇതാണ്, എന്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എന്റെ ന്യായം എന്റെ ദൈവം കാണാതെ കടന്നു പോകുന്നു. യാക്കോബ് നീ പറയുകയും ഇസ്രായേലി നീ സംസാരിക്കുകയും ചെയ്യുന്നത് എന്ത്? ഇവർക്ക് ഒറ്റ കംപ്ലൈന്റ് എന്നറിയോ, ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനയൊന്നും ആ കേൾക്കുന്നില്ല, ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഏറ്റവും വലിയ കംപ്ലൈന്റ്, എന്റെ ന്യായം ദൈവം കാണുന്നുമില്ല. എന്താ പറഞ്ഞറിയോ, ഞാൻ ഇത്ര ഭക്തിയോടെ ജീവിക്കുന്ന ദൈവം കാണുന്നുമില്ല. യൂണിവേഴ്സൽ കംപ്ലൈന്റ്, ആഗോള വ്യാപകമായിട്ടുള്ള എല്ലാവരുടെയും പരാതിയാണ്. ചിലരും പ്രാർത്ഥന കൂടിപ്പോയാൽ പരാതി കൂടുതൽ, എന്നറിയോ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട്. കർത്താവ് പറയാ, ആദ്യം കണ്ണുയർത്തി മുകളിലോട്ട് നോക്ക്, ആദ്യം ഈ ദൈവം ആരാണെന്നൊന്ന് അറിയ, ആരായി ദൈവം ഒന്ന് തിരിച്ചറിയ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് എന്ത് ചെയ്യണം? ദൈവം താഴെ പറഞ്ഞിരിക്കുക, എന്റെ 28-ാം വാക്യത്തിൽ വീണ്ടും പറയുകയാണ്, നിനക്കറിഞ്ഞുകൂടെയോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ, ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നില്ല, അവന്റെ ബുദ്ധി അപ്രമേയമത്രേ. ക്ഷീണിക്കാത്ത ദൈവം, തളർന്നു പോകാത്ത ദൈവം, അവന്റെ അണ്ടർസ്റ്റാൻഡിങ് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് അവന്റെ അണ്ടർസ്റ്റാൻഡിങ്. എന്നിട്ട് പറയാണ് അടുത്ത വാക്യത്തിലാണ്, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. അതാ ദൈവത്തിന്റെ പ്രത്യേകത. സഹോദരങ്ങളെ, പലപ്പോഴും പ്രശ്നമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നമ്മിൽ തന്നെ ബലവാന്മാരായതുകൊണ്ട് ദൈവത്തിന്റെ ശക്തി നമ്മിലേക്ക് വ്യാപരിപ്പാനായിട്ട് കഴിയത്തില്ല. നമ്മിൽ തന്നെ നമ്മൾ ബലവാന്മാരാ. ദൈവം ഇല്ലെങ്കിലും നമുക്ക് ചിലതൊക്കെ ചെയ്യാൻ പറ്റും, ദൈവത്തിന്റെ സഹായം ഇല്ലെങ്കിലും നമുക്ക് ചിലതൊക്കെ ചെയ്യാൻ പറ്റും. അവിടെ ദൈവം വെയിറ്റ് ചെയ്യ, നമ്മുടെ ബലത്തിന്റെ അവസാനത്തിൽ പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട്. ബലമില്ലാത്തവന് മാത്രമേ അവൻ ബലം വർദ്ധിപ്പിക്കുന്നുള്ളൂ, ക്ഷീണിച്ചിരിക്കുന്നവന് മാത്രമേ അവൻ ശക്തി കൊടുക്കുന്നുള്ളൂ. ഇതാ ദൈവത്തിന്റെ പ്രത്യേകത. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി കിട്ടാത്തതിന്റെ കാരണം, നാം നമ്മിൽ തന്നെ ആശ്രയിച്ച് നമ്മുടെ കഴിവുകളിൽ കൊണ്ട് നമ്മൾ അധ്വാനിക്കുന്ന കൊണ്ടാണ് ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകരപ്പെടാത്തത്. എന്നിട്ട് പറയാണ് എന്താണെന്നറിയോ, അടുത്ത വാക്യം 30-ാം വാക്യം, ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. ആ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ആൾക്കാരാണ് ആരെന്നറിയോ, യങ് മെൻ, ചെറുപ്പക്കാർ. പക്ഷെ അവരും ക്ഷീണിക്കുന്ന ആൾക്കാരാ. എങ്കിലും 30-ാം വാക്യം, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. യഹോവേ, ദോസ് ഹു വെയിറ്റ് ഫോർ ദ ലോർഡ് വിൽ ഗെയിൻ ന്യൂ സ്ട്രെങ്ത്. കർത്താവിനെ കാത്തിരിക്കുന്നവർ, അവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, ഓടിയാൽ ക്ഷീണിക്കത്തില്ല, നടന്നാൽ തളരത്തില്ല. അപ്പോൾ സഹോദരങ്ങളെ, ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, ദൈവമേ എന്റെ ശക്തി അവസാനിച്ച്, എന്റെ സ്വന്തം കഴിവ് സാധ്യമല്ല, എന്റെ ബലം കൊണ്ട് സാധ്യമല്ല, എന്റെ പണം കൊണ്ട് സാധ്യമല്ല, എന്റെ ഒന്നും കൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞ് കർത്താവിനെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്, അല്ലാത്ത ആർക്കും വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്നില്ല. സ്വരങ്ങൾ. ഇതാ നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ പാഠം. ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ പാഠം. ഒന്ന്, എന്റെ ബലഹീനത എന്റെ കഴിവുകളൊക്കെ തിരിച്ചറിയണം. രണ്ട്, കണ്ണുകൾ മേലോട്ട് ഉയർത്തി നോക്കി ഇവയെ എന്റെ സൈന്യാക്രമത്തിൽ സംഖ്യാക്രമത്തിൽ അവയെ പുറപ്പെടുവിക്കുന്ന ഇവയെ ചലിപ്പിക്കുന്ന കർത്താവിന്റെ ബലത്തിലേക്ക് ഒന്ന് നോക്കണം. ഇത് രണ്ടും ഒരുപോലെ നോക്കേണ്ട കാര്യം. എന്റെ ബലഹീനത എന്റെ കർത്താവിന്റെ ശക്തി. ഒരിടത്തിൽ വാക്യം, കർത്താവിനെ കാത്തിരിക്കുന്ന ഒരുവൻ പോലും ലജ്ജിച്ചു പോകത്തില്ല, ലജ്ജിച്ചു പോകത്തില്ല. നമ്മുടെ പ്രശ്നം കർത്താവിനെ കാത്തിരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് കർത്താവെ, നമ്മൾ ടൈം പോലും കർത്താവിന് കൊടുക്കുക. അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഇത് പ്രവർത്തിച്ചില്ലെങ്കിൽ ഞാൻ എവിടെ ഒരാൾ എഴുതിയ ഒരു സമർപ്പണം ഇങ്ങനെ ഒന്ന് വായിച്ചു. ഇന്ന ദിവസം ഇത്രാം തീയതി യേശു ക്രിസ്തുവിനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ആ സമർപ്പണത്തിൽ നിന്ന് ഞാൻ മാറിപ്പോകും. ഞാൻ ഓർത്ത്, ഇനി സർക്കംസ്റ്റാൻസസ് മാറിപ്പോവാണെങ്കിൽ എന്നാ കമ്മിറ്റ്മെന്റ് മാറ്റുവാണോ? അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നേ. നമ്മൾ അങ്ങനെയാ, ഞാൻ ദൈവത്തെ 100% വിശ്വസിക്കുന്നു, പിന്നെ എന്റെ സാഹചര്യങ്ങൾ മാറിപ്പോയാൽ എന്റെ വിശ്വാസമൊക്കെ എന്തു ചെയ്യും? കർത്താവ് പ്രവർത്തിക്കുവോളം ഞാൻ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. എന്റെ കർത്താവ് കൃപ ചെയ്യുവോളം ഞാൻ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും എന്നുള്ളൊരു മനോഭാവമാണ്. സഹോദരങ്ങളെ, ടൈം ദൈവത്തിന് കൊടുക്കല്ല, സമയം ദൈവത്തിന്റെ കാര്യങ്ങളില്ല. നമുക്ക് പറയാം, കർത്താവ് ഇത് പെട്ടെന്ന് ചെയ്തില്ല, ഞാൻ ഡൗൺ ആകാൻ സാധ്യതയൊക്കെ ഉണ്ട് കർത്താവെ, എങ്കിലും കർത്താവ് അങ്ങനെയാണെങ്കിൽ എന്നെ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കും. നിന്റെ സമയത്തിന് വരെ കാത്തിരിക്കാനായിട്ടുള്ള ബലം എന്റെ ഉള്ളിൽ പകരണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനൊരു ജനറൽ ഏരിയയിലാണ് പറഞ്ഞേ, ഞാൻ സ്പെസിഫിക് ആയിട്ട് വരിക പ്രാർത്ഥനയുടെ. പൗലോസ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ എന്ന് പറഞ്ഞപ്പോൾ എന്ത് കാര്യമെന്നറിയോ? എഫേഷ്യൻസിലേക്ക് നമുക്ക് മടങ്ങിയത്, എഫേഷ്യൻസ് ത്രീ. പതിനാറാം വാക്യം, 3:16. ആ കണ്ട സ്വരങ്ങൾ, ഇതാ പ്രാർത്ഥന. See, he would grant you according to the riches of his glory to be strengthened with power through his spirit in the inner man. ഈ അകത്തെ മനുഷ്യൻ ബലപ്പെടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാ പൗലോസ് പ്രാർത്ഥിക്കുന്നത്. അകത്തെ മനുഷ്യനൊന്ന് ബലപ്പെടണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഹോദരങ്ങളെ. നമുക്ക് ഒത്തിരി സ്ഥലത്ത് നമുക്കിത് കാണാൻ പറ്റും. നിങ്ങൾ 2 Corinthians, 2 Corinthians, 4:16. കണ്ടോ, പോലീസ് പറയുന്നത് പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുണ്ട്. അടി, ഇടി, കഷ്ടം, തടവ്, പട്ടിണി, ഒരു സീരീസ് ഓഫ് പ്രശ്നങ്ങളിലൂടെ മനുഷ്യൻ കടന്നുപോവുക. പക്ഷെ പൗലോസ് പറയുകയാണ്, ഐ എം നോട്ട് ബോതേർഡ്. പുറമേയുള്ളവൻ ക്ഷയിക്കുന്നതിനെ കുറിച്ച് ഞാൻ ബോതേർഡല്ല. കാരണം എന്നറിയോ, അകമേയുള്ളവൻ നാൾക്കുനാൾ ബലം പ്രാപിച്ചുകൊണ്ടിരിക്കുക. സ്ട്രെങ്തനിങ് ഓഫ് ദി ഇന്നർ മാൻ. സ്വരങ്ങളെ, ഇതാ പ്രധാനപ്പെട്ട കാര്യം. ആത്മാവിന്റെ കണ്ണുകളൊന്ന് തുറന്നാലേ ഇത് കാണാൻ പറ്റുള്ളൂ, ഈ അകമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ ശക്തിപ്പെടുന്നത്. ഇന്ന് ലോകത്തിലെ 90% പ്രാർത്ഥനയും പുറമേയുള്ള മനുഷ്യന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളാ. പുറമേയുള്ള മനുഷ്യനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന പ്രാർത്ഥനകൾ കാരണം സി പ്രാർത്ഥിക്കണമെന്നും അല്ല ഞാൻ പറഞ്ഞേ. നമുക്ക് പൗലോസ് പറഞ്ഞു, ദുഷ്ട മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം, രക്ഷപ്പെടാൻ വേണ്ടി. ഓക്കെ, ഇറ്റ് ഈസ് ദേർ. അതൊരു 10% ആണെന്ന് ഞാൻ പറയുന്നേ. ബാക്കി 90% പ്രാർത്ഥനയും അകമേയുള്ള മനുഷ്യന്റെ ശക്തിപ്പെടല. കാരണം ഈ ആത്മാവ്, ഈ അകമേയുള്ള മനുഷ്യൻ, ഇവനാ നിത്യത മുഴുവൻ പിതാവിനോടുകൂടെ വാണരുണ്ട മനുഷ്യൻ, നിത്യത മുഴുവൻ പിതാവിനോടുകൂടെ വസിക്കേണ്ട ഈ അകമേയുള്ള മനുഷ്യൻ. അവിടേക്കാണ് നമ്മുടെ ഫോക്കസ് ഒന്ന് പോകണ്ടേ. നമ്മളിപ്പോഴും എന്നാ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, എന്തൊക്കെയാ പ്രാർത്ഥിക്കുന്നേ? പൗലോസ് പറയുകയാണ്, അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. എന്താ അകമേയുള്ളവൻ പുതുക്കം പ്രാപിക്കുക പറഞ്ഞാൽ എന്താ? എന്താ എഫേഷ്യൻ 3 നമുക്കത് കാണാൻ പറ്റും. എങ്ങനെയാ അവിടെ? ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആണ് അവിടെ ആ വാക്ക് എഴുതി വെച്ചിരിക്കുന്നത്. സോ ദാറ്റ് എന്നാ കൊടുത്തിരിക്കുന്നേ. അതിന്റെ 17-ാം വാക്യത്തിൽ ഇംഗ്ലീഷിൽ, സോ ദാറ്റ് ക്രൈസ്റ്റ് മേ ഡെൽ ഇൻ യുവർ ഹാർട്ട്സ് ത്രൂ ഫെയ്ത്ത് ആൻഡ് ദാറ്റ് യു ബീങ് റൂട്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ് ഇൻ ലവ്. ഈ അകമേയുള്ള മനുഷ്യനിലാണ് ക്രിസ്തു വസിക്കുന്നത്. ഈ അകമേയുള്ള മനുഷ്യൻ നമ്മുടെ ആത്മീയ മനുഷ്യൻ, അവനിൽ ക്രിസ്തു വസിക്കേണ്ടതിനും. ക്രിസ്തു വസിച്ചിട്ട് എന്താ? എന്തിനാ ക്രിസ്തു വസിക്കേണ്ടേ? സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനമിട്ടവരായി. സോ നമ്മളെ അകമേയുള്ള മനുഷ്യന് ശക്തിയുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്നറിയാവോ? സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനമിട്ടവരായി തീരുള്ളൂ. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ, യഥാർത്ഥമായി സ്നേഹത്തിന്റെ ഒരു ജീവിതം നയിക്കണമെങ്കിൽ ഈ അകമയുള്ളവൻ ബലപ്പെടണം. ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും വസിച്ച്. നമ്മുടെ ഈ നമ്മുടെ സ്വന്തം സ്നേഹം ഒത്തിരി കാപട്യമുള്ള സ്നേഹം, അതറിയോ നിങ്ങൾക്ക്? ഡു യു നോ ദാറ്റ്? ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളെ തന്നെ? നമ്മുടെ നമ്മുടെ സ്വന്തം സ്നേഹം എങ്ങനെയാണെന്നറിയോ? ഒരാളുടെ അടുക്കൽ, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളൊരു വില്ലേജ് ഓഫീസറുടെ അടുക്കൽ ചെല്ലുക, എങ്ങനെയായിരിക്കും സംസാരിക്കുന്നേ? ഭയങ്കര ബഹുമാനത്തോടെ സാറേ, കയ്യെ കൂപ്പി ഒന്ന്, വളരെ സ്നേഹത്തോടെ. ഞാൻ ചോദിക്കട്ടെ, അത് സ്നേഹം, യഥാർത്ഥ സ്നേഹമാണോ? ഇങ്ങോട്ടിറങ്ങി മാറി നിന്നാൽ എന്നായിരിക്കും എന്ന് പറഞ്ഞറിയാവോ? നല്ല ചീത്തയായിരിക്കും വിളിക്കുന്നേ വില്ലേജ് ഓഫീസറെ, അയാളെ പോലെ ഇത്ര ദുഷ്ടൻ. പക്ഷെ അയാളെ കാണുമ്പോ എങ്ങനെയാ? ഞാൻ പറഞ്ഞത്, നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ഭംഗിയായിട്ട് സ്നേഹം അഭിനയിക്കുന്നേ, ഇത് നമ്മുടെ സ്നേഹമാ. ഹൃദയത്തിൽ പിറുവിറുത്തുകൊണ്ടാണെങ്കിലും നമ്മൾ ചിരിച്ചു കാണിക്കാനായിട്ട് മിടുക്കരെ ആൾക്കാരാ. അതാ നമ്മുടെ സ്നേഹത്തിന്റെ പ്രത്യേകത. നമ്മുടെ സ്നേഹം ഒരു അഭിനയമാ. അവിടെ പോലീസ് പറയുക, നമ്മുടെ സ്നേഹമൊന്ന് മാറി ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലൊന്ന് വസിച്ച് സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി തീരണം. നമ്മുടെ കാപട്യമുള്ള സ്നേഹം ഒന്ന് മാറിയിട്ട് യേശു നമ്മുടെ ഉള്ളിൽ വസിച്ച് യേശു നമ്മിലൂടെ അവരെ ഒന്ന് സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. അതാ യഥാർത്ഥ സ്നേഹം സഹോദരങ്ങളെ. ഞാൻ പറയട്ടെ, നമുക്ക് സ്നേഹിക്കാനായിട്ട് കഴിവില്ലെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. അതാ ഞാൻ പറഞ്ഞത്, ബലഹീനന്റെ നിലവിളിയ പ്രാർത്ഥന, ദൈവമേ എനിക്ക് സ്നേഹിക്കാനായിട്ട് കഴിവില്ല. കാരണം എന്റെ സ്നേഹം എപ്പോഴും പ്രതീക്ഷിക്കുന്ന സ്നേഹമാ. സ്വാർത്ഥതയുള്ള സ്നേഹം, സ്വാർത്ഥതയുടെ കറ പിടിച്ച സ്നേഹമാ എന്റെ സ്നേഹം. എല്ലാ മനുഷ്യന്റെ സ്നേഹം അങ്ങനെയാ. തെളിവ് എന്താ? തെളിവ്, 2 ദിവസം ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടായിരുന്നിരിക്കട്ടെ, അവിടെ കൊണ്ട് അവസാനിപ്പിക്കും. അല്ലാത്തൊരൊറ്റ സ്നേഹമേ ഉള്ളൂ, അത് ക്രിസ്തുവിന്റെ സ്നേഹം മാത്രമാ. പ്യുവർ ലവ്, അത് ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ക്രിസ്തു ഒരുവന്റെ ഉള്ളിൽ വസിക്കുമ്പോൾ അവനെ സ്നേഹിക്കാനായിട്ട് പറ്റും. അല്ല സഹോദരങ്ങളെ, അല്ലാതെ ഒന്ന് കൈപൊക്കാ വാക്കെങ്കിൽ തന്റെ ഇടത്തോടല്ല, എന്റെ സ്നേഹം കാപട്യമില്ലാത്ത സ്നേഹമാണെന്ന് ധൈര്യത്തോടെ പറഞ്ഞ എത്ര പേരുണ്ട്? 10 ദിവസം സ്നേഹിക്കും, 1 മാസം സ്നേഹിക്കും, അത് കഴിയുമ്പം അവിടെ കൊണ്ട് അവസാനിക്കും നമ്മുടെ സ്നേഹം. നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നറിയോ, നമ്മളിങ്ങനെ നമ്മുടെ സ്നേഹം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. ഇയാൾ ശരിയായാൽ നമുക്ക് എന്ത് ചെയ്യാം? അതുവരെ നമ്മളെ സ്നേഹിച്ചു നോക്കുകയാണെന്ന്. നമ്മുടെ ട്രയലാ നമ്മുടെ സ്നേഹം. പക്ഷെ കർത്താവിന്റെ സ്നേഹം അങ്ങനല്ല കേട്ടോ. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, നമ്മളായിരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മെ സ്നേഹിച്ച സ്നേഹമാ കർത്താവിന്റെ സ്നേഹം. നമ്മൾ നന്നായിട്ട് സ്നേഹിക്കാന്നുള്ളതല്ല വിചാരിച്ചത്, നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ കറകളോടെ, നമ്മുടെ പാപങ്ങളോടെ, നമ്മുടെ തിന്മകളോടെ, നമ്മുടെ എല്ലാ അവസ്ഥയും അറിഞ്ഞുകൊണ്ട് അവൻ നമ്മെ സ്നേഹിച്ചു. അതാ സ്നേഹം എന്ന് പറയുന്നത്. പൗലീസ് പറയുക, ദൈവമേ ഈ എഫേസി സഭക്കാര് അവരുടെ അകത്തെ മനുഷ്യനൊന്ന് ബലപ്പെട്ട് ക്രിസ്തു അവന്റെ ഹൃദയങ്ങളിലൊന്ന് വസിച്ച് സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എവിടെങ്കിലും മടുത്തുപോയോ? മടുത്തുപോയെങ്കിൽ എന്റെ അർത്ഥം എന്നറിയോ? നമ്മുടെ സ്നേഹം കൊണ്ടാ. അങ്ങനെയാണെങ്കിൽ കർത്താവിനോട് പറയും, കർത്താവേ എന്റെ സ്നേഹമൊക്കെ തീർന്നു, എന്റെ സ്നേഹമൊക്കെ അവസാനിച്ചു, ദൈവത്തിന്റെ സ്നേഹത്തിന് മാത്രമേ, ആ സ്നേഹത്തിന്റെ നിറവിൽ മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് കഴിയത്തുള്ളൂ. പക്ഷേ ഭാരപ്പെടണ്ട, പൗലോസ് പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. എന്നാൽ നാം ചോദിക്കുന്നതിലും നാം ചിന്തിക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ ചെയ്യുവാൻ കഴിവുള്ളവന്. ഇത് വെറുതെ അല്ല പൗലോസ് ഇത് പറഞ്ഞ കേട്ടോ. ഇത് പറയുമ്പം അതിന്റെ പിന്നിലൊരു ചരിത്രമുണ്ട്, ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചൊരു ചരിത്രം, സ്ത്രീകളുടെ മുടിക്കുത്തിനെ പിടിച്ച് വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നൊരു ചരിത്രം. ആ ചരിത്രമുള്ള മനുഷ്യനാ പൗലോസ്. അങ്ങനെയുള്ളൊരു മനുഷ്യന് എങ്ങനെ സ്നേഹിക്കാൻ പറ്റും ക്രിസ്ത്യാനികളെ? ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങി അവരുടെ മുടിക്കുത്തിന് പിടിച്ച് അവരെ സ്ത്രീകളെ വലിച്ചിഴച്ച് തടവിലാക്കി സ്തേപ്പാനോസിനെ കല്ലെറിഞ്ഞു കൊന്നപ്പോൾ പൗലോസിന്റെ ശൗലിന്റെ കാൽ കീഴിലാണ് വസ്ത്രം വെച്ച് എന്ന് പറഞ്ഞാൽ ഹി വാസ് ദ ലീഡർ. അവനാ ലീഡർ, അവനാണ് പറഞ്ഞത് എറിയടാ സ്തേപ്പാനോസിനെ. അവിടെ നിന്ന് പൗലോസ് ഈ കാര്യം തിരിച്ചറിഞ്ഞറിയോ? പൗലോസ് ഞാൻ വിചാരിക്കുന്നത് പ്രാർത്ഥിച്ചു കാണും, 3 ദിവസം കണ്ണും കാണാൻ മേലാതെ കിടന്നപ്പോൾ, അല്ലെങ്കിൽ നാളുകൾ കഴിഞ്ഞപ്പോൾ പൗലോസ് പ്രാർത്ഥിച്ചു, ദൈവമേ സ്നേഹിക്കണമെങ്കിൽ എന്റെ സാധിക്കത്തില്ല, കൃപ തരണം. എവിടം വരെ ചെന്നറിയാവോ ആ സ്നേഹം? ക്രിസ്തുവിന് വേണ്ടി കഷ്ടത, തല്ല്, തടവ്, ആപത്ത് ഇതെല്ലാം സഹിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. എവിടെ ചെന്ന? ക്രിസ്തുവിന് വേണ്ടിയിട്ട് കഷ്ടതയും പട്ടിണിയും ഇതൊക്കെ സഹിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ള നിലയിലേക്ക് ഒരാളെ കൊണ്ടുപോയത് കൊണ്ട് പൗലോസ് പറയുക, പ്രാർത്ഥനയുടെ ശക്തി എന്താണോ, ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ട് ദൈവത്തിന് ചെയ്യാൻ പറ്റുമെന്ന്, അപ്പുറമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ചരിത്രമാ കഴിഞ്ഞ 2000 വർഷത്തെ സഭാചരിത്രം. പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു സമൂഹം, കൊല്ലുവാൻ കൊണ്ടുപോകുന്നവരുടെ മുമ്പിൽ കർത്താവേ ഇവരുടെ പാപമൊന്ന് ഇവർക്ക് കണക്കിടരുതേ എന്ന് പ്രാർത്ഥിച്ച ഒരു ചരിത്രം. ഓ, ഇതൊക്കെ എങ്ങനെ പറ്റും? നല്ല ചോദിക്കുക. സേപ്പാനൂസ് കല്ലെറിയുമ്പോ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഈ പാപമൊന്നും ഇവരോട് കണക്ക്, ഇവരോട് ചോദിക്കരുത് ഈ പാപമൊന്നും. എങ്ങനെ പറ്റിയത്? എങ്ങനെ പറ്റി? അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ടതാ. കാരണം എന്നറിയോ, ക്രിസ്തു ഹൃദയത്തിൽ വസിച്ച് കർത്താവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട് ആ സ്നേഹത്താൽ നിറയപ്പെട്ടപ്പോൾ, സ്വരങ്ങളെ ഈ അകത്തെ മനുഷ്യൻ വീക്കായതുകൊണ്ട് നമ്മുടെ സ്നേഹം ഇത്ര ചെറുതായി പോയത്. ഈ അകത്തെ മനുഷ്യൻ ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ ക്ഷയിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സ്നേഹിക്കാൻ പറ്റാത്തത്. ആരുടെയൊക്കെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ടിട്ടുണ്ടോ അവർക്ക് ഏത് സാഹചര്യങ്ങളിലും സ്നേഹിക്കാൻ പറ്റും. സ്വർഗം നോക്കുന്ന അങ്ങനെ കേട്ടോ. കർത്താവ് നോക്കുന്നത് പുറമെയുള്ള മനുഷ്യനല്ല നോക്കുന്നത്, കർത്താവ് അകമയുള്ള മനുഷ്യനെയാ നോക്കുന്നേ. കാരണം നിത്യത മുഴുവൻ വസിക്കേണ്ടത് ഇവനാ. ഈ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണം? ശക്തിയോടെ ബലപ്പെടണം. എന്ത് ചെയ്യണം? നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങൾ. കർത്താവേ, ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചാലോ. പിതാവേ, ഞങ്ങൾ ഒത്തിരി പുറമെയുള്ള മനുഷ്യന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഒത്തിരി സമയം ഞങ്ങൾ വെറുതെ കളഞ്ഞു. കർത്താവേ, ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ ഈ ദിവസങ്ങളിലൊന്ന് ബലപ്പെടാനായിട്ട് അവിടെ നിന്ന് സഹായിക്കണേ. അങ്ങനെ മറ്റുള്ളവരെ സ്നേഹിപ്പാനായിട്ട് കർത്താവെ അങ്ങ് ഞങ്ങളിൽ വന്ന് വസിച്ച് അങ്ങ് തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കണേ കർത്താവേ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് കൊളോസ്യ ലേഖനത്തിലേക്ക് വരാം. കൊളോസ്യ ലേഖനം, കൊളോഷ്യൻസ് ചാപ്റ്റർ 1. Verse 9 മുതൽ താഴേക്ക് വയ്ക്കുക. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. ഉണ്ടോ പൗലോസ്? ഹി വാസ് എ മാൻ ഓഫ് പ്രയർ. പൗലോസ് ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. കാരണം പൗലോസിന് മനസ്സിലായി എത്ര ഉപദേശം പറഞ്ഞാലും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ രക്ഷയില്ല. കാരണം എന്നറിയാവോ, ഉപദേശങ്ങൾക്കല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കാണ് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നത്. സഹോദരങ്ങളെ, തിരിച്ചറിഞ്ഞോളൂ ഈ കാര്യം കേട്ടോ. ഭാര്യമാരെ ഉപദേശിക്കുന്ന ഭർത്താക്കന്മാരും ഭർത്താക്കന്മാരെ ഉപദേശിക്കുന്ന ഭാര്യമാരും ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ട ഒരു സത്യം എന്താണെന്നറിയാവോ? എന്റെ ഉപദേശമല്ല, എന്റെ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുന്നത്. നമ്മൾ വിചാരിക്കും നമ്മുടെ ഉപദേശം കൊണ്ടാണ്. അന്നേരം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഒരു പുതിയ സഭയിൽ ഒരു പ്രസംഗം കേൾക്കുന്നത്. നമ്മൾ ഈ പ്രസംഗമൊക്കെ അവരെ കേൾപ്പിക്കുക, എങ്ങനെയെങ്കിലും ഒന്ന് മാനസാന്തരപ്പെടാൻ കേൾപ്പിച്ചോ, കുഴപ്പമില്ല. പക്ഷെ അപ്പുറത്ത് മുട്ടുമേ നിൽക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു മൃദുസ്വരത്തിന്, ഒരു സ്പർശനത്തിന് ഒരാളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ പറ്റും. നമ്മുടെ സുവിശേഷത്തിന്റെ അറിവുകൾ കൊണ്ടല്ല, നമ്മുടെ സുവിശേഷത്തിന്റെ ജ്ഞാനം കൊണ്ടല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു മൃദുസ്വരത്തിന്. മോശമായി ദുഷ്ടനായി ജീവിച്ച അഗസ്റ്റിൻ ഒരു ശബ്ദം കേട്ടു, അദേത്തൂസ് എടുത്തു വായിക്കുക. ഒരു സിമ്പിൾ ഏതോ ഒരു കൊച്ചപ്പുറത്ത് വിളിച്ചു പറഞ്ഞാണ് അദേത്തൂസ് എടുത്തു വായിക്കുക. എടുത്തു തുറന്നു കിട്ടിയ റോമാലേഖനം ശയനമോഹത്തിലും ദുഷ്കാമങ്ങളിലും അല്ല, വെറിക്കുത്തുകളിലല്ല, കർത്താവ് യേശുക്രിസ്തുവിനെ ധരിച്ചുകൊള്ളുവീൻ. ഒറ്റ വചനം മനസ്സാന്തരപ്പെട്ടു. അനേക വർഷം ദുർമാർഗിയായി ജീവിച്ച വ്യക്തിയാ. ഒരു മൃദുസ്വരം അദേത്തൂസ് എടുത്തു വായിക്കുക, തുറന്നപ്പോൾ കിട്ടിയത് റോമാലേഖനം, ഒരു ചെറിയ വാക്യം മാനസാന്തരപ്പെട്ടു. മാനസാന്തരപ്പെട്ടത് മാത്രമല്ല, ഏറ്റവും ക്രൈസ്തവ സഭയിലെ ഇത്രയും വർഷത്തെ ചരിത്രത്തില് ഏറ്റവും ബെസ്റ്റ് തിയോളജിയൻ അഗസ്റ്റിനാ. ഇപ്പോഴും എല്ലാവരും എന്ത് കോട്ട് ചെയ്താലും അവസാനം അഗസ്റ്റിനിലേക്ക് ചെല്ലും. കാരണം അഗസ്റ്റിന്റെ തിയോളജിയാണ് എൻ്റെ ഒരു ഫൗണ്ടേഷനിലായിട്ട് കിടക്കുന്നത്. ഒരു ചെറിയ ശബ്ദം, ഒരു വചനം, ഒരു വചനം. ഞാൻ പറഞ്ഞത് നമ്മളിലുള്ള ആശ്രയം ഈ ദിവസങ്ങളിൽ ഒന്ന് കുറയണോ ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ജ്ഞാനത്തിലുള്ള ആശ്രയം, കാരണം ഇത്രയും വർഷം കൊണ്ട് എന്തുമാത്രം ജ്ഞാനോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ കൺവിൻസ് ചെയ്യാനായിട്ടുള്ള പവർ. സഹോദരങ്ങളെ, നമുക്ക് ഈ ദിവസങ്ങളിൽ പറയാം, കർത്താവേ എന്നെ ഒരു ബലഹീനനാക്കണേ കർത്താവേ. എത്രയും പെട്ടെന്ന് ബലഹീനരാകുന്നു അത്രയും എളുപ്പം നമുക്ക് നല്ലത്. ദൈവത്തിന്റെ ഏറ്റവും വലിയ ജോലി എന്നറിയാവോ? ഇന്ന് പലവിധ പ്രശ്നങ്ങളിലൂടെ നമ്മളെ കടത്തിവിടുക. എന്തിനാ കടത്തിവിടുന്നേ? നമ്മളെ ഒന്ന് ബലഹീനരാക്കാനായിട്ട്. കാരണം ബലഹീനതയിൽ മാത്രമേ കർത്താവിൽ മാത്രം ആശ്രയിക്കത്തുള്ളൂ. ഭക്തൻ എഴുതി, എന്റെ ഏക ആശ്രയസ്ഥാനമായ ദൈവം. അവിടേക്കാണ് നമ്മൾ എത്തിപ്പെടേണ്ടത്. എന്റെ ഏക ആശ്രയസ്ഥാനമായ ദൈവം, അതിലേക്കാണ് നാം എത്തിപ്പെടേണ്ടത്. സ്വരങ്ങൾ ഇപ്പോഴും ബലമുണ്ടോ? ഇപ്പോഴും എവിടെയൊക്കെയോ നമ്മിൽ ബലമുള്ളത് കൊണ്ടാ നമ്മുടെ പ്രാർത്ഥന വളരെ കുറഞ്ഞിരിക്കുന്നേ. പ്രാർത്ഥന വളരെ കുറഞ്ഞിരിക്കുന്നു. ഇവിടെ പൗലോസ് വീണ്ടും പ്രാർത്ഥിക്കുക. നോക്കി, നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, അടുത്ത വാക്യം എന്താണെന്നറിയോ? പത്താം വാക്യം, കൊളോസ്യൻസ് 1:10. ഓക്കെ, ആദ്യം പ്രാർത്ഥിക്കണം. എന്താണെന്നറിയോ? അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയണം. എങ്ങനെ അറിയുന്നേ? അവിടെയാ പ്രാർത്ഥനയുടെ ആവശ്യം. ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയാനായിട്ട്. സൗരങ്ങളെ, ദൈവത്തിന് നമ്മളെ കുറിച്ചെല്ലാം ഓരോ ഇഷ്ടമുണ്ട് കേട്ടോ. ഒരാൾ പറഞ്ഞു, ഇന്നത്തെ പ്രശ്നം ഈ പല കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ല, ദൈവം ആഗ്രഹത്തിനേക്കാൾ കൂടുതൽ ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു. രണ്ട് കാറ്റഗറി ആൾക്കാരാണ് ഉള്ളത്. ചിലരൊന്നും ചെയ്യുന്നില്ല, അവരന്വേഷിക്കുന്നുമില്ല. വേറെ ചില ആൾക്കാർ ദൈവം ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, അതൊന്ന് കുറഞ്ഞിട്ട്. അങ്ങനെയുള്ള ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ടു നിറഞ്ഞു വരണം. സ്വരങ്ങൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റാ. ദൈവമേ, എന്നെക്കുറിച്ച് ഒന്നെൻ്റെ ഇഷ്ടം എന്താ? എന്നെക്കുറിച്ച് ഒന്നെൻ്റെ പ്ലാൻ എന്താ കർത്താവേ? എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ കർത്താവേ? എൻ്റെ ചുറ്റുപാടുമുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ജീവിതം കൊണ്ട് എന്താ അവിടെ നിന്ന് ആഗ്രഹിക്കുന്ന കർത്താവേ? ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. അത് മാത്രമല്ല കർത്താവേ, നിന്റെ ഹിതം വെളിപ്പെടുത്തപ്പെട്ട ഹിതമുണ്ട് വചനത്തിൽ. എപ്പോഴും സന്തോഷിക്കണം, ദൈവത്തിന്റെ വെളിപ്പെടുത്തപ്പെട്ട ഹിതമാ. എപ്പോഴും സന്തോഷിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. ഇതൊക്കെ ദൈവത്തിന്റെ നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവത്തിന്റെ ഇഷ്ടം. അപ്പൊ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് ഓരോ ദിവസം നിറഞ്ഞു വരണം. അത് മാത്രമല്ല, ഞാനെന്ന് പറഞ്ഞ വ്യക്തി ഈ ഭൂമിയിൽ ആയിരിക്കുന്നതിന്റെ പിന്നുള്ള പർപ്പസ് എന്താ ദൈവമേ? എന്താ അവിടെ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? ഓരോ ദിവസം കഴിയും തോറും പ്രിയ സ്വരങ്ങളെ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം അത് വെളിപ്പെടുത്തി തരും. ദൈവം കൂടുതൽ കൂടുതലായി വെളിപ്പെടുത്തി തന്റെ ഇഷ്ടം കൊണ്ട്, ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നമ്മളെ നിറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ അത് അതിനേക്കാളും പ്രധാനപ്പെട്ട അടുത്ത കാര്യം പറയാൻ ആഗ്രഹിച്ചത്, അടുത്ത വാക്യം വായിച്ചു, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ 11-ാം വാക്യം, സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. ആ ശ്രദ്ധിച്ച് സ്വരങ്ങളെ, നമ്മൾ സാധാരണ പ്രാർത്ഥിക്കാത്തൊരു പ്രാർത്ഥനയാണ് ഈ ഒരു പ്രാർത്ഥന. പ്രാർത്ഥിച്ച് എത്ര പേരുണ്ട്? ഇങ്ങനൊരു പ്രാർത്ഥന, ദൈവമേ എനിക്കെന്ത് വേണമെന്നറിയാവോ? എന്നെ ബലപ്പെടുത്തണം. എന്തിനു വേണ്ടിട്ടാ? സഹിഷ്ണുതയും ദീർഘക്ഷമയും ഉണ്ടാകാനായിട്ട്. പേഷ്യൻസ് ആൻഡ് ലോങ് സഫറിങ്. ഇതിനകത്ത് സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ആൻഡ് പേഷ്യൻസ്. സഹോദരങ്ങളെ, സഹിഷ്ണുത വളരെ പ്രധാനപ്പെട്ട കാര്യമാ. സഹിഷ്ണുത, സഹിക്കാനായിട്ടുള്ള കഴിവ്, കപ്പാസിറ്റി. അതിന്റെ ഓപ്പോസിറ്റ് എന്നറിയോ? സഹിക്കാനായിട്ടുള്ള കപ്പാസിറ്റിയുടെ ഓപ്പോസിറ്റ് എന്നറിയോ സഹിഷ്ണുതയുടെ? ഷോർട്ട് ടെമ്പർ, പെട്ടെന്ന് ദേഷ്യം വരിക. നല്ല ചോദിക്കും. പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ സകല സഹിഷ്ണുതയും ദീർഘക്ഷമയും അവർക്കുണ്ടാകണം. ലോങ് സഫറിങ്, ദീർഘക്ഷമ എന്ന് പറഞ്ഞാൽ ദീർഘമായി ക്ഷമിച്ചുകൊണ്ടിരിക്കാനായിട്ട്. ഇതിന് ശക്തി വേണമെങ്കിൽ അകത്തെ മനുഷ്യൻ ബലപ്പെടണമെന്ന് ഞാൻ ഈ പറഞ്ഞത്, ഇന്നർ മാൻ. അകത്തെ മനുഷ്യൻ എത്രത്തോളം ബലപ്പെട്ടുവോ അത്രത്തോളമാണ് നമുക്ക് സഹിഷ്ണുതയും ദീർഘക്ഷമയുള്ളത്. ഞാൻ യേശുവിനെ നോക്കുന്നത്, ഇതിന്റെ എല്ലാത്തിന്റെ പൂർത്തീകരണം യേശുവാ. യേശുവിന്റെ ഒരു വാക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ യൂദാസ് വന്നപ്പോൾ യേശു ഒരു വിളി വിളിച്ചു, സ്നേഹിത. യേശുവിന്റെ വാക്കുകൾ നമ്മൾ സിമ്പിൾ ആയിട്ട് എടുക്കരുത്. യേശുവിന്റെ ഓരോ വാക്കുകൾക്കും മീനിങ് ഉണ്ട്. സ്നേഹിത എന്ന് വിളിച്ചെങ്കിൽ അത് ഉദ്ദേശം കൊണ്ട് തന്നെ വിളിച്ചേ. ആ വിളിയിൽ ഞാൻ ആലോചിക്കുകയാണ്, ദൈവം എന്തൊരു സഹിഷ്ണുതയായത്, എന്തൊരു ദീർഘക്ഷമയായത്. കാരണം പറയാം, എന്താ യൂദാസിന്റെ പരിപാടി? എന്തായിരുന്നു? യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നത് മാത്രമല്ല പ്രശ്നം, ഈ അപ്പോസ്തലന്മാർക്ക് കൊണ്ടുവന്നിരുന്ന സപ്പോർട്ട്, യേശുവിനും ശിഷ്യന്മാർക്കും ഒത്തിരി സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു, അവരായിരുന്നു എന്ത് ചെയ്ത് യേശുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഫിനാൻഷ്യൽ സപ്പോർട്ട്. ഇത് മുഴുവൻ ആരുടെ കയ്യിലാണ്? യൂദയുടെ കയ്യിലാണ്. യൂദ ഇതിൽ നിന്ന് എടുത്തോണ്ടിരുന്നു എന്നാ പറഞ്ഞേ. ഈ എടുക്കുന്നതുമല്ല പ്രശ്നം. ഞാൻ വിചാരിക്കട്ടെ, ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ യൂദ 1 ലക്ഷം എടുത്തു, കുഴപ്പമില്ല, 9 ലക്ഷം രൂപ അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കും, അവർക്കാർക്കും മിച്ചം വേണമെന്ന് ആഗ്രഹമുള്ളവരൊന്നും അല്ല അവര്. പക്ഷേ ഇതാകപ്പാടെ ഇച്ചിരേ ഉള്ളൂ. ഇതിന്റെ അകത്തുനിന്നാണ് യൂത അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നത്. കാരണം നമ്മൾ കാണുന്നുണ്ട്, ചില സമയത്ത് അവർ വയലിലൂടെ ശബ്ബത്ത് ദിവസം പോയപ്പോൾ കതിരി പറിച്ചു തിന്നു. കഴിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാ, കഴിക്കാനൊന്നും ഇല്ലാത്തവൻ ചെയ്യുന്ന പരിപാടിയാണ് എന്ത്? അവർക്ക് വേണ്ടി അനാഥർക്കും പരദേശികൾക്കും വിധവമാർക്കും വേണ്ടിയിട്ടുള്ളതാണ്. എന്താണ്? സൈഡ് ചേർത്ത് കൊയ്യത്തില്ല. കണ്ടത്തിന്റെ സൈഡ് ചേർത്ത്, സൈഡിലുള്ളവർ വിട്ടേക്കും. ഒരു ഒരു റോ, ഒന്നോ രണ്ടോ റോ അവർ വിടും. എന്തിനാണെന്നറിയോ? വഴിയെ നടന്നു പോകുന്ന ഒരു അനാഥര, പരദേശി, വിധവ എന്ന് പറഞ്ഞാൽ കഴിക്കാനില്ലാത്തവർ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാ. രൂത്ത് പറക്കാൻ പോകുന്ന നമുക്ക് കാണാൻ പറ്റും. രൂത്ത് എന്താ ഇങ്ങനെ, അവര് രൂത്ത് പറക്കാൻ പോയത് അതുപോലെ ഒരു സിറ്റുവേഷനല്ല. കഴിക്കാനില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇസ്രായേൽ അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. ശിഷ്യന്മാർ ഇത് കഴിച്ചുകൊണ്ടിരുന്നത് കാരണം അറിയോ? യൂത ഇടയ്ക്കിടയ്ക്ക് അടിച്ചു മാറ്റുക. പക്ഷേ അവസാനം യൂത ഒറ്റിക്കൊടുക്കാൻ വന്നപ്പോഴും യേശു വിളി വിളിച്ചു, സ്നേഹിത. എത്രയോ വാണിങ്ങ കർത്താവ് കൊടുത്ത്, ശിഷ്യന്മാര് മറ്റുള്ളവരാരും അറിയേണ്ടതായിരുന്നു. ഇൻഡയറക്റ്റ് ആയിട്ടാ, എന്റെ കൂടെ താലത്തിൽ കൈമുക്കുന്ന എന്റെ ഒറ്റിക്കൊടുക്കും. പക്ഷെ അവർക്ക് ആർക്കും ശിഷ്യമാർക്ക് ആർക്കും മനസ്സിലാകാത്ത വിധത്തിൽ അവരുടെ കണ്ണുകൾ അടച്ചിട്ട് കർത്താവ് ഇത് പറയുന്നത്, യൂദായെ നീ മനസ്സിലാക്ക്, നിന്നെ ഞാൻ ഇവരുടെ മുമ്പിൽ പോലും അപമാനിക്കുന്നില്ല, നീ മനസ്സാന്തരപ്പെടുക. കണ്ടോ കർത്താവിന്റെ ദീർഘക്ഷമ കണ്ടോ? മൂന്നര വർഷം കൂടെ നടന്നവനാ, മറ്റുള്ളവരുടെ മുമ്പിൽ പോലും കർത്താവ് യൂദായെ എക്സ്പോസ് ചെയ്തില്ല. പത്രോസിന്റെ വാളും ഉണ്ട്, എന്ത് സംഭവിക്കാം? സ്വരങ്ങളെ ദീർഘക്ഷമമുണ്ട്, ദീർഘമായിട്ട് മാനസാന്തരപ്പെടാൻ ഇടക്കിടക്ക് കർത്താവ് പറയുന്നുണ്ട്, ഇടക്കിടക്ക് പറയുന്നുണ്ട്. എന്നെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യൻ, അവൻ അയ്യോ കഷ്ടം, അവൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു. നോക്കുക, ഇടക്കിടക്കിടക്ക് കർത്താവ് പറയുന്നുണ്ട് യൂദ മനസ്സിലാക്കാനായിട്ട്. അതേസമയം തന്നെ ശിഷ്യന്മാരുടെ മുമ്പിൽ യൂദ എക്സ്പോസ് ചെയ്തില്ല. ഓ എന്തൊരു സ്നേഹമായത്, എന്തൊരു ദീർഘക്ഷമയായത്, എന്തൊരു കരുണയായത്. ഇനി ഞാൻ ചോദിക്കട്ടെ അടുത്തൊരു കാര്യം, കർത്താവ് നമ്മളെ എത്രത്തോളം എക്സ്പോസ് ചെയ്യാമായിരുന്നു? ഇപ്പോഴും നമ്മളെ എത്രയോ തിന്മകൾ പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ട് നമ്മളെ കർത്താവ് എക്സ്പോസ് ചെയ്തില്ല മറ്റുള്ളവരുടെ മുമ്പിൽ. കർത്താവ് നമ്മളോട് കരുണ കാണിച്ചിട്ട് പറഞ്ഞു, മോനെ മാനസാന്തരപ്പെടുറാ. സ്വരങ്ങളെ, ഇതാ പൗലോസ് പറഞ്ഞേ, നമ്മളൊന്ന് പഠിക്കണം. നമ്മൾ അകത്തെ മനുഷ്യനൊന്ന് ബലപ്പെട്ടാലേ പറ്റുള്ളൂ, അല്ലേ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം? നമ്മൾ പെട്ടെന്ന് ആൾക്കാരെ എക്സ്പോസ് ചെയ്യും അല്ലേ? നമ്മളൊക്കെ എത്ര വീക്കാ, ഒരാളുടെ ബലഹീനത നമ്മൾ അറിഞ്ഞുകഴിഞ്ഞാൽ അന്നേരം നമ്മൾ നാലുപേരോട് പറയും. പക്ഷെ കർത്താവിനെ നോക്ക്, യൂദായെ എക്സ്പോസ് ചെയ്തില്ല കേട്ടോ, യൂദായെ എക്സ്പോസ് ചെയ്തില്ല. ഇനി മൂന്നര വർഷം കൂടെ കൊണ്ടുവരുന്ന ശിഷ്യന്മാര് എന്നാ അവര് നമ്മളെ തർക്കം, തങ്ങളിൽ ആരാണ് വലിയവൻ? എങ്കിലും കൊണ്ടുനടക്ക, ലോങ് സഫറിങ്. കർത്താവ് പറയാ എന്നറിയാം, എന്നിട്ട് പറയാം, പൗലോസ് പ്രാർത്ഥിക്ക, ദൈവമേ ഈ എഫേസോസിലുള്ള സഭയിലുള്ള ദൈവമക്കള് അവർക്ക് ഇതുപോലെ ലോങ് സഫറിങ് ഉണ്ടാകാനായിട്ട് എന്ത് ചെയ്യണം? അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടാനായിട്ട് ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് അവരെ നിറയ്ക്കണേ. ഇതാ പ്രാർത്ഥന, അതാ പറഞ്ഞത് കണ്ടോ, അവിടെ വായിച്ച വാക്യം, സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്ന് കണ്ടോ. അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. ഞാൻ പറഞ്ഞെന്നറിയോ സ്വരങ്ങളെ, ഈ നമുക്കൊരു ബേസിക് പ്രശ്നമുണ്ട്. എന്ത് കേട്ടാലും ഉടനെ നമ്മൾ എന്ത് ചെയ്യും? ആരുടെയും വിളിച്ചു പറയും. പറയാതിരിക്കണമെങ്കിൽ ഈ അകത്തെ മനുഷ്യൻ അതുപോലെ ബലം വേണം. ഒരു രഹസ്യം പോലും സൂക്ഷിക്കാനായിട്ട് കഴിവില്ലാത്തതിന്റെ കാരണം എന്നറിയോ, ഈ അകത്തെ മനുഷ്യൻ ബലമില്ലാത്തതുകൊണ്ടാ. എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ആളോട് ക്ഷമിക്കാൻ പറ്റാത്തതിന്റെ കാര്യം എന്താ? അകത്തെ മനുഷ്യൻ ബലമില്ലാത്തത് കൊണ്ടാ. റോമൻ പടയാളികള് അവന്റെ തലയിൽ കോരുകൊണ്ടടിച്ച് ചുറ്റും നിന്ന് പറയാണ്, പ്രവചിക്ക. കടന്നു പോകുന്നവരവനെ ദുഷിച്ചു, നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ ഇറങ്ങിവാ. മഹാപുരുതന്മാര് ദുഷിച്ചു, ശാസ്ത്രിമാര് ദുഷിച്ചു, കടന്നു പോകുന്നവൻ അവൻ മിണ്ടാതെ പോയാൽ പോരാ, അവനും പറയാ, ഇവൻ ആരാട, ഇവൻ മന്ദിരം പൊളിച്ച് മൂന്നാൾ കൊണ്ട് പണിയുന്നവനെ, ഇറങ്ങിവാ ക്രൂശിൽ നിന്ന്. കള്ളന്മാരും ദുഷിച്ചു, എല്ലാവരും നല്ല ചോദിക്കേ. ഞാൻ ആ മത്തായിയുടെ സുവിശേഷത വായിച്ചപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എല്ലാവരും, റോമൻ പടയാളികൾ അവനെ ദുഷിക്കുന്നു, മഹാപുരുതന്മാര് ദുഷിക്കുന്നു, ശാസ്ത്രിമാര് ദുഷിക്കുന്നു, ലോകത്തിലുള്ള എല്ലാവരും ചുറ്റി നിൽക്കുക, ഇടത്തും വരത്തും കിടക്കുന്ന കള്ളന്മാര്. അപ്പൊ നമ്മളാണ് പറയടാ, നമ്മൾ ഒരുമിച്ചല്ലേടാ കിടക്കുന്നത്, നീയെങ്കിലും മിണ്ടാതിരിയടാ എന്ന് പറയുന്ന അവരും ദുഷിക്കുക. ഇതിന്റെ നടുവിൽ മിണ്ടാതെ കർത്താവ് കിടക്കുക, അതിന് പറഞ്ഞ പേരാണ് പൂർണ്ണ സഹിഷ്ണുത, ലോങ് സഫറിങ്. ഒന്നും മിണ്ടുന്നില്ല. അതിന് ഏശയ്യാപ്രവാചൻ പറഞ്ഞൊരു കാര്യം, ആ വാക്യം കൂടെ ഞാൻ വായിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം അവരുടെ അടുത്ത് പറഞ്ഞതാണ്, ഏശയ്യാപ്രവാചൻ്റെ പുസ്തകം അതിൻ്റെ കിട്ടിയോ? എത്രയാ? 42:19. ആ ഒന്ന് വായിക്കാം ആർക്കെങ്കിലും. എന്റെ ദാസനല്ലാതെ കുരുടനാര്? ആ കണ്ടോ, കർത്താവ് പറയുകയാണ് പ്രവചന ഭാഗം, എന്റെ ദാസനെ പോലെ കുരുടൻ, എന്റെ ദാസനല്ലാതെ കുരുടനാര്? ഞാൻ അയക്കും ദൂതനെ പോലെ ചെകിടനാര്? എന്റെ പ്രിയനെ പോലെ കുരുടനും യഹോവയുടെ ദാസനെ പോലെ അന്ധനായവനും ആര്? എന്താ അതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? എന്നാ 20-ാം വാക്യം? പലതും കണ്ടിട്ടും നീ സൂക്ഷിക്കുന്നില്ല, ചെവി തുറന്നിരുന്നിട്ടും അവൻ കേൾക്കുന്നില്ല. കണ്ടോ, കർത്താവിന്റെ ക്രൂശുവർണത്തില്, കർത്താവിന്റെ ക്രൂശിനെ നോക്കിയിട്ട് പ്രവാചകൻ എഴുതി വെച്ചിരിക്കുക, എന്റെ ദാസനെ പോലെ ചെകിടൻ, എന്റെ ദാസനെ പോലെ കുരുടൻ, കണ്ണു കാണാത്തവൻ, ചെവി കേൾക്കാത്തവൻ. പക്ഷെ കണ്ണു തുറന്നിരിക്കുന്നുണ്ട്, ചെവി തുറന്നിരിക്കുന്നുണ്ട്, പക്ഷെ അവനൊന്നും കേൾക്കുന്നില്ല, അവനൊന്നും അറിയുന്നില്ല. ദാറ്റ് ഈസ് ലോങ് സഫറിങ്. അവനറിയാം, ഇതെല്ലാം കേൾക്കുമ്പോ യേശുവിന് അറിയാം, ഇതെന്നെ അപമാനിക്കാൻ വേണ്ടി പറയുന്നതാണ്, അവന്റെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യുന്നതാ, നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിറങ്ങിയോ? യേശുവിന്റെ ഐഡന്റിറ്റി എന്നാ അറിയാവോ? ദൈവപുത്രൻ, അതാ അവന്റെ ഐഡന്റിറ്റി. പിതാവ് വിളിച്ചു പറഞ്ഞതാ, പക്ഷെ കുരിശിൽ കിടക്കുമ്പോൾ അവര് പറയാണ്, ദൈവപുത്രനെങ്കിൽ കുരിശിൽ നിറങ്ങിയോ? കേൾക്കുന്നുണ്ടവൻ, കാണുന്നുണ്ടവൻ അപമാനിക്കുന്നത്, പക്ഷേ എന്റെ ദാസനെ പോലെ കുരുടനാര്, എന്റെ ദാസനെ പോലെ ചെകിടനാര്. സ്വരങ്ങളെ, ഇതാ പൗലോസ് പ്രാർത്ഥിച്ചേ, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അകത്തെ മനുഷ്യന് ബലമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ കേൾക്കുന്നതിനെല്ലാം പ്രതികരിക്കുന്നത്. കാരണം നമ്മുടെ തിയോളജി എന്താണെന്നറിയാവോ? തിരിച്ചു പറഞ്ഞില്ലെങ്കിലേ നമ്മുടെ തലയുണ്ട കയറി വരും. നമ്മുടെ തിയോളജി അതാ, ലോകത്തിന്റെ തിയോളജി നമ്മുടെ തലയ്ക്കകത്തേക്ക് പിശാചു കൊണ്ട വെച്ചു. എന്തെങ്കിലും പറഞ്ഞാൽ തോറ്റുപോയാൽ എന്തോ വലിയ കുഴപ്പമുള്ളത് പോലെയാ. പക്ഷേ കർത്താവിനെ നോക്കാം നമുക്ക്, എന്റെ ദാസനെ പോലെ കുരുടനാര്, എന്റെ ദാസനെ പോലെ ചെകിടനാര്. ഓ അമേസിങ്. സ്വരങ്ങളെ, നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ഒന്ന് ബലപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ഇന്നും ഒരു പ്രാർത്ഥിക്കാൻ തുടങ്ങണം കേട്ടോ. എന്ത് പ്രാർത്ഥിക്കണം? കർത്താവേ, ഞാൻ ഒത്തിരി വീക്ക് കർത്താവേ. അവിടെ ആരംഭിക്കുന്ന അവിടെയാ. എനിക്ക് കപ്പാസിറ്റി ഉണ്ടെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഞാൻ പറയാം, ജീവിതകാലത്ത് കപ്പാസിറ്റി ഉണ്ടാകത്തില്ല. നേരെ മറിച്ച് നമ്മുടെ പരാജയങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. എത്ര പെട്ടെന്ന് എനിക്ക് കോപം വരുന്നത്, എത്ര പെട്ടെന്ന് ഞാൻ ദേഷ്യപ്പെടുന്നേ, എത്ര പെട്ടെന്ന് ഞാൻ തിരിച്ചു പറയുന്നേ. ദൈവമേ, ഞാൻ ഒരു ബലഹീനനാണ് കർത്താവേ. കർത്താവേ, എനിക്ക് നിന്റെ കൃപ വേണം കർത്താവേ. എന്റെ അകത്തെ മനുഷ്യൻ ഒന്ന് ബലപ്പെടുത്തണം കർത്താവേ, ശക്തിയോടെ ഒന്ന് ബലപ്പെടുത്തണം കർത്താവേ. ഇനി ഞാൻ പറയട്ടെ, ഈ പ്രാർത്ഥന നിങ്ങളൊന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു നോക്ക്. പൗലോസ് പറഞ്ഞത് നിങ്ങൾക്കും പറയാൻ പറ്റും, എന്നാൽ നാം ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അത്യന്തം പരമായി നമ്മിൽ ചെയ്യുവാൻ കഴിവുള്ള ദൈവം. ചോദിക്കുന്നതിനേക്കാളപ്പുറം, ചിന്തിക്കുന്നതിനേക്കാളപ്പുറം, അതിന്റെ അപ്പുറം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. അവിടെ നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചു, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ഇവിടെ എല്ലാവരും നിങ്ങളെ വാക്യം ശ്രദ്ധിച്ചോ? നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം കഴിവിലല്ല, ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ പ്രവർത്തിച്ച് എന്നെ പ്രാപ്തനാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ പ്രവർത്തിച്ച് എന്നെ ശക്തനാക്കുക. പ്രൈസ് ദി ലോർഡ്. കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ അതിന്റെ 2 കൊരിന്ത്യർ 12:12 അതിന്റെ 9-ാം വാക്യം, 2 കൊരിന്ത്യർ 12:9. കണ്ടോ, ശ്രദ്ധിച്ചേ, പൗലോസ് പറയാണ്, കർത്താവ് പൗലോസിനോട് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനത തികഞ്ഞു വരുന്നു. ഒറ്റ സ്റ്റേറ്റ്മെന്റാ പൗലോസേ, നിനക്ക് എന്റെ കൃപ മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു പറഞ്ഞപ്പം പൗലോസിന്റെ റെസ്പോൺസ് എന്നാണെന്നറിയോ? ഇപ്പൊ നമ്മളായിരുന്നെങ്കിൽ എന്നാ ചെയ്തേനെ? നമ്മളോട് പറയാണ് സൗര ബല ഒത്തിരി ബലഹീനാകും കേട്ടോ, ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും, ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും മുമ്പില്, എങ്കിലും ഞാൻ കൃപ തരാമെന്ന് പറഞ്ഞ് നമ്മളെന്ത് പറയും? കർത്താവേ കൃപയൊന്നും അധികം കിട്ടിയില്ലേലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എന്നെ ഇങ്ങനെയൊക്കെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. പക്ഷെ പൗലോസിന്റെ റെസ്പോൺസ് ശ്രദ്ധിച്ചേ, ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനത പ്രശംസിക്കും. ഓ ആലോചിക്കേ, പൗലോസ് പറയാ എന്റെ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേലെ ആവസിച്ചാ മതി, അതിനുവേണ്ടി എനിക്ക് കുറച്ചും കൂടെ ഞാൻ ബലഹീനാകട്ടെ, കുറച്ചും കൂടെ ഞാൻ ബലഹീനാകട്ടെ. സ്വരങ്ങളെ കണ്ടോ, ആത്മാവിന്റെ കണ്ണുകൾ തുറന്നപ്പോൾ, നിത്യതയുടെ തേജസ് കണ്ടപ്പോൾ, ദൈവത്തെ കണ്ടപ്പോൾ പൗലോസ് പറയുക ബലഹീനാകുന്ന പ്രശ്നമല്ലെന്ന്. നീ എന്തായി ബലഹീനത താഴേക്ക് എഴുതി വെച്ചിരിക്കുക? അടുത്ത വാക്യം വായിച്ചു നോക്കി, 10-ാം വാക്യം. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിക്കുവാൻ ഇഷ്ടപ്പെടുന്നു, ബലഹീനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. എന്താ സംഭവം? ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാ പൗലോസ്. എന്റെ നാമത്തിന് വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം സഹിക്കുമെന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് വിളി തുടങ്ങിയത് അങ്ങനെയാ. പൗലോസിന്റെ വിളി തുടങ്ങിയത് അങ്ങനെയാ, ഞാൻ അവൻ എന്തെല്ലാം എന്റെ നാമത്തിന് വേണ്ടി സഹിക്കും എന്ന് പറഞ്ഞുകൊണ്ടാ വിളി തുടങ്ങിയത്. പിന്നെ ചെല്ലുന്നിടത്ത് എല്ലാം അടിയായിരുന്നു. നമ്മൾ പറയത്തില്ലേ, ഈ എയറിലായിരുന്നു പൗലോസ്, നിലത്ത് നിർത്തിയിട്ടില്ല ആൾക്കാര്. പക്ഷെ പൗലോസ് പറയാണ് സാരമില്ലെന്ന്, ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകൾ പ്രശംസിക്കും. കാരണം ബലഹീനനാകുമ്പോൾ ഒരു മെച്ചം എനിക്കുണ്ട്. എന്നറിയോ എന്താണെന്നറിയോ ബലഹീനതയുടെ മെച്ചം? ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കും. ഒരു ബലഹീനന്റെ മേൽ മാത്രമേ ക്രിസ്തുവിന്റെ ശക്തി ആവസിക്കത്തുള്ളൂ. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യട്ടെ, ഒരു ബലഹീനന്റെ മേൽ മാത്രമേ ക്രിസ്തുവിന്റെ ശക്തി ആവസിക്കത്തുള്ളൂ, അല്ലാത്ത ഒരാളുടെ മേലും ക്രിസ്തുവിന്റെ ശക്തി ആവസിക്കത്തില്ല കേട്ടോ. കാരണം അവൻ ബലമില്ലാത്തവർക്ക് ബലം വർദ്ധിപ്പിക്കുന്നു, അവൻ ബലമില്ലാത്തവർക്ക് ബലം വർദ്ധിപ്പിക്കുന്ന ദൈവമാ. അവൻ സമ്പന്നന്മാരെ വെറും കൈയോടെ മടക്കി അയച്ചു. ബലമില്ലാത്തവർക്ക്, അതുകൊണ്ട് പോലീസ് ഒരു കാര്യം കൂടെ പറഞ്ഞതെന്നറിയോ, ഞങ്ങൾക്ക് ഈ നിക്ഷേപം മൺപാത്രങ്ങളിലാണ് കിട്ടിയിരിക്കുന്നത്. കാരണം എന്താണെന്നറിയാവോ, നിക്ഷേപം മനോഹരമായി കാണണമെങ്കിൽ അത് മൺപാത്രത്തിൽ തന്നെ വെക്കണം. മൺപാത്രം കാണുമ്പോൾ അതിൻ്റെ അകത്തെ നിക്ഷേപം വളരെ മനോഹരമായിട്ട് തിളങ്ങും. ജോർജ് വിറ്റ്ഫീൽഡ് എന്ന് പറഞ്ഞ ദേവദാസൻ ഉണ്ടായിരുന്നു. ജോൺ വെസ്ലിയേക്കാളും വലിയ ദൈവകൃപയുണ്ടായിരുന്ന ആളാണ് ജോർജ് വിറ്റ്ഫീൽഡ്. പക്ഷെ അദ്ദേഹം ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ഒന്നുമില്ലായിരുന്നു. പക്ഷെ ജോൺ വെസ്ലി ഓർഗനൈസേഷനിൽ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് മെതഡിസ്റ്റ് ചർച്ച് സ്ഥാപിച്ചു. പക്ഷെ ജോർജ് വിറ്റ്ഫീൽഡ് സഭകളൊന്നും സ്ഥാപിച്ചില്ല. പക്ഷെ ജോർജ് വിറ്റ്ഫീൽഡിന്റെ പ്രസംഗമാണ് ഏറ്റവും ശക്തമായ ഉണർവ് പ്രസംഗം എന്നറിയപ്പെടുന്നത്. വീണ് കിടന്ന് ദൈവം ഭാഗം നിലവിളിച്ച് കിടന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു ജോർജ് വിറ്റ്ഫീൽഡ്. പക്ഷെ ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു, സൂര്യനും ചന്ദ്രനും ഉള്ള കാലത്തോളം ജോർജ് വിറ്റ്ഫീൽഡിന്റെ നാമം ആരും അറിയാതെ പോകട്ടെ, എല്ലാവരും യേശുവിന്റെ നാമം മാത്രം അറിയട്ടെ. അദ്ദേഹം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്. സൂര്യന് ചന്ദ്രനുമുള്ള കാലത്തോളം ജോർജ് വിറ്റ്ഫീൽഡിന്റെ നാമം ആരും അറിയാതെ പോകട്ടെ, എല്ലാവരും യേശു കർത്താവിന്റെ നാമം അറിയട്ടെ. ഒരാളതിനെ കുറിച്ച് എഴുതി. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ജോൺ വെസ്ലി അറിയപ്പെടും, ജോർജ് വിറ്റ്ഫീൽഡ് അധികം അറിയപ്പെടുന്ന ഒരാളല്ല. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന പോലെ സൗരങ്ങളെ, നമ്മൾ ശക്തരാണോ അതോ ബലഹീനരാണോ? നമുക്ക് പറയാം നമ്മുടെ പരാജയങ്ങളുടെ നടുവിൽ, നമ്മുടെ ബലഹീനതകളെല്ലാം ഒന്ന് മുമ്പിൽ വെച്ചിട്ട് പറയാം, ദൈവമേ അങ്ങയുടെ ശക്തി എന്റെ മേൽ ആവസിക്കണം, അങ്ങയുടെ ശക്തി എന്റെ മേൽ ആവസിക്കണം. സുവിശേഷ വേലയിലും ഇത് തന്നെയാണ് സൗരങ്ങളെ, ഈ ബലഹീനതയിലാണ് ശക്തി ആവസിക്കുന്നത്, ശക്തി ആവസിക്കുന്നത്. നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ദിവസങ്ങളിൽ ബലപ്പെടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കും. കർത്താവേ എന്റെ ക്ഷമ എത്ര ചെറുതാ കർത്താവേ, എന്റെ സ്നേഹം എത്ര ചെറുതാ കർത്താവേ, എന്റെ സഹിഷ്ണുത എത്ര ചെറുതാ കർത്താവേ, എന്റെ കരുണ എത്ര ചെറുതാ കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ നാം ചോദിക്കുന്നതിലും നാം ചിന്തിക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുന്ന ദൈവം, ചെയ്യുന്ന ദൈവം. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഇന്ന് മുതലൊന്ന് പ്രാർത്ഥിച്ചു നോക്കി. ചോദിക്കുന്നതിനപ്പുറം, ഞാൻ റിപ്പീറ്റ് ചെയ്യാം, ഞാൻ യൂത്ത് മീറ്റിംഗിൽ പറഞ്ഞൊരു കാര്യം, ഒരു ക്യാൻഡിൽ ലൈറ്റ് ചോദിച്ചാൽ ഒരു സൺ തരും, മെഴുതിരി വെട്ടം ചോദിച്ചാൽ സൂര്യനെ തരും. സൂര്യനെ തരും. പണ്ട് പ്രസംഗിച്ച ഒരാൾ പറഞ്ഞു, ഒരു പാത്രം വെള്ളം ചോദിച്ചാൽ ഒരു മീനച്ചിലാർ തരും. ഒരു ബലഹീനനായിരിക്കാൻ ക്രിസ്തുവിന്റെ ശക്തി മാത്രം എന്നെ എല്ലാം അവസിച്ചാൽ മതി കർത്താവേ. എന്റെ കഴിവുകൾ വേണ്ട, എന്റെ കഴിവുകൾ ലോകം അറിയണ്ട, എന്റെ നാമം ലോകം അറിയണ്ട കർത്താവ്, എനിക്കൊന്നും ആകണ്ട. അങ്ങയുടെ ശക്തി എന്റെ ബലഹീനത ആവസിച്ച് ദൈവമേ, നമ്മൾ നേരത്തെ കേട്ട പോലെ നിന്റെ നാമം മഹത്വപ്പെടുവാനായിട്ട് ഇടയാക്കണേ കർത്താവേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.